الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله إن نعم السمساري كانوا ديشك النبي ദിഖാരി ആയ ഭരണാധികാരി അന റബ്ബുക്കുമുൽ അഅല എന്ന് പ്രഖ്യാപിച്ച കടുത്ത ധിക്കാരിയായ ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔൻ അവൻ അല്ലാഹു മുക്കിക്കൊന്നു. അവന്റെ ജഡം ഇന്നും അവശേഷിച്ചു നിൽക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അവന്റെ ജഡം അല്ലാഹു സംരക്ഷിക്കും. അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു മുഅ്ജിസത്താണ് എന്ന് വിശ്വസിക്കുന്ന പല ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു സത്യസന്ധമായ കാര്യമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഫിറഔനിന്റെ ജഡം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തും എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ സഹീഹായ ഹദീസുകളിലെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്ന് ഈജിപ്തിലുണ്ട് എന്ന് പറയുന്ന, മിസറിലെ ഒരു മ്യൂസിയത്തിലുണ്ട് എന്ന് പറയുന്ന രാംസിസ് രണ്ടാമന്റെ ജഡം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന, കേടുപാടുകൾ പറ്റാതെ നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ജഡം, അത് ഫിറഔന്റേതാണ് എന്നുള്ളത് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കാര്യമല്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ഹദീസിലോ അങ്ങനെ ഫിറഔന്റെ ജഡം വീണ്ടും പുറത്തെടുക്കും, അങ്ങനെ പുറത്തെടുത്ത് ഖിയാമത്ത് നാൾ വരെ ആളുകൾക്ക് കാണത്തക്ക വിധം അള്ളാഹു അവൻ ആ ജഡത്തെ സംരക്ഷിക്കും. അതൊരു ദൃഷ്ടാന്തമായി ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടേയില്ല. ഇതാണ് അതിലെ യഥാർത്ഥ വശം. അതാണ് പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയമാണ്. ഇന്ന് മിസറിലുള്ള ആ ജഡം ഫിറഔന്റേത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് വരെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മുമ്പൊക്കെ വളരെയധികം അത് വിശ്വസിച്ചിരുന്നു, അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്ന ആളുകളാണ് നമ്മളൊക്കെ. തീർത്തും തെറ്റായൊരു വിശ്വാസമാണ്. മുഫസ്സിറുകളിൽ ആരും തന്നെ രേഖപ്പെടുത്താത്ത കാര്യമാണ് ഫിറഔന്റെ ജഡം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നുള്ളത്. ഏതെങ്കിലും ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഫസ്സിറും രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുകയില്ല. മറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത്? ഫിറഔന്റെ ജഡം ഇന്നും നിലനിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും, അത് ഖുർആനിന്റെ ഒരു മുഅ്ജിസത്താണ് എന്നൊക്കെ പറയുന്നത്, ഖുർആന്റെ ഇഅ്ജാസിനെ തെളിയിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറയുന്നത് ശരിക്കും തെറ്റായൊരു വിശ്വാസമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് സൗദി അറേബ്യയിലെ മഹാനായ പണ്ഡിതൻ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല, എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വലിയ കിബാറുകളിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല. അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് അദ്ദേഹം നൽകുന്ന മറുപടിയും മതിയാവും നമ്മളുടെ ഈ വിഷയം കൃത്യമായി മനസ്സിലാകാൻ. അതുകൊണ്ട് അത് വായിച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, قال الله تعالى في القرآن الكريم الله تعالى വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, فاليوم ننجيك ببدنك لتكون لمن خلفك آية سورة يونس 92 آية فاليوم ننجيك ان ദിവസം നിന്നെ ഞാൻ പുറത്തെടുക്കും, ببدنك നിന്റെ ശരീരത്തോടൊപ്പം ശരീരത്തോട് കൂടെ നിന്നെ ഞാൻ പുറത്തെടുക്കും, لتكون لمن خلفك آية നിനക്ക് ശേഷം വരുന്ന ആളുകൾക്ക് നീ ഒരു ആയത്ത് ഒരു തെളിവാകുന്നതിനു വേണ്ടി എന്ന് സൂറത്ത് യൂനസിൽ അല്ലാഹു തആല പറഞ്ഞ വാചകം. വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, അതാണ് അതിന്റെ ആയത്തിന്റെ ബാക്കി ഭാഗം. ജനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ തന്റെ ആയത്തിനെ തൊട്ട് അശ്രദ്ധരാണ്, തീർച്ചയായും അശ്രദ്ധരാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള ആയത്ത്, فلماذا بقي فرعون ببدنه من بين التواغيت والجبارين, എന്തുകൊണ്ടാണ് ഫിറഔനിന്റെ ശരീരം ഇങ്ങനെ ബാക്കിയായി നിൽക്കുന്നത്? മറ്റു അക്രമികളായിട്ടുള്ള ജബ്ബാറുകളും താഗൂത്തുകളുമായിട്ടുള്ള ഒരുപാട് അതിരുകവിഞ്ഞ് ജീവിച്ച, അതുപോലെ തന്നെ അക്രമികളായി സ്വേച്ഛാധിപതികളായി ജീവിച്ച ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് ഫിറഔന്റെ ജഡം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിയായി നിലനിൽക്കുന്നത്? വഅയ്ന മഹല്ലു ഗറഖിഹി, എവിടെയാണ് ഫിർഔൻ മുങ്ങിച്ചത്തത്? വഅയ്ന യൂജദു ഹാദൽ ജസദുൽ ആന, ഇപ്പോ ആ ശരീരം, ആ ജഡം എവിടെയാണുള്ളത്? വഹൽ യുസ്തഹബ്ബു നളറു ഇലൈഹി, അത് കാണൽ സുന്നത്താണോ, അഥവാ ആ ജഡത്തിലേക്ക് നോക്കൽ അത് സുന്നത്താണോ, അത് നല്ല കാര്യമാണോ എന്നൊക്കെയാണ് ചോദ്യം. ചോദ്യകർത്താവിന്റെ ചോദ്യം എങ്ങനെയാണ്? ഇതിന് സാലിഹുൽ ഫൗസാൻ ഹഫിളഉള്ള കൊടുക്കുന്ന മറുപടി, ഈ ആയത്തിന്റെ സൂറത്ത് യൂനസിലെ ആയത്തിന്റെ തഫ്സീറാണ് പറയുന്നത്. ഇബ്നു കസീറിൽ നിന്നുള്ള ഒരു ഭാഗം കൊടുക്കുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറായി ഇബ്നു കസീർ റഹിമഉള്ള കൊണ്ടുവന്നിട്ടുള്ള ഭാഗമാണ് ആദ്യം കൊടുക്കുന്നത്. ഖാലബ്നു അബ്ബാസിൻ വഗൈറുഹു മിന സലഫ്, മഹാനായ മുഫസ്സിർ സയ്യിദുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വഗൈറുഹു മിന സലഫ്, മുൻഗാമികളിൽപ്പെട്ട വേറെയും അദ്ദേഹമല്ലാത്ത ആളുകളും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം? ഫല്യൗമ, ഇന്ന ദിവസം, നുനജ്ജീക വിബദനിക, നിന്റെ ശരീരത്തോടൊപ്പം നിന്നെ പുറത്തെടുക്കും. ലിതകൂന ലിമൻ ഖൽഫക, ആയത്തിനക്ക് ശേഷമുള്ള ആളുകൾക്ക് നീ ഒരു ആയത്ത്, ദൃഷ്ടാന്തം, ഒരു തെളിവാകുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞ ആയത്തിന്റെ താല്പര്യം എന്താണ്? ഫിർഔനെ മുക്കിക്കൊന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശമാണ് എന്നുള്ളത് ആയത്തിൽ നിന്ന് വ്യക്തമാണല്ലോ. ഫിർഔനെ അള്ളാഹു മുക്കിക്കൊന്നു, അതിനുശേഷം ഫിർഔനിന്റെ ജഡം അള്ളാഹു പുറത്തെടുത്ത സംഭവം വിശദീകരിക്കുകയാണ്. ഇന്ന ബഅള ബനി ഇസ്രായീല ശക്കു ഫീ മൗതി ഫിർഔന, എന്താണ് പശ്ചാത്തലം? ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ചില ആളുകൾക്ക് സംശയമായി ഫിർഔൻ ചത്തിട്ടുണ്ടോ എന്നുള്ള വിഷയം, ഫിർഔൻ മരിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിൽ സംശയമായി. കാരണം അത്രയും ധിക്കാരിയായി ജീവിച്ച, ഞാനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ആ ഒരു ആൾ, അത്രയും ആൾബലവും ശക്തിയൊക്കെ ഉണ്ടായിരുന്ന ആള് മരിച്ചുപോയോ എന്ന് ചില ബനു ഇസ്രായേലിൽപ്പെട്ട ചില ആൾക്ക് സംശയമായി. ആ സംശയം തീർത്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് فأمر الله تعالى البحر أن يلقيه بجسده سبيا بلا روح. الله സമുദ്രത്തോട് കൽപ്പിച്ചു അവന്റെ ശരീരം, അവന്റെ ജഡം ശരിയായ രൂപത്തിൽ, എങ്ങനെയാണോ അവന്റെ കോലം, അതിൽ കേടുപാടുകൾ പറ്റാതെ, റൂഹില്ലാതെ, എന്നാൽ ജീവനില്ലാതെ, ആത്മാവില്ലാതെ കടലിനോട് പുറത്തേക്ക് തള്ളാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് എടുത്തെറിയാൻ അള്ളാഹു കടലിനോട് കൽപ്പിച്ചു എന്നാണ്. وعليه درعه المعروفة على نجوة من الأرض. ഫിർഔന്റെ ശരീരത്തിൽ ഉണ്ടാകാറുള്ള ബനു ഇസ്രായേൽകാർക്കിടയിൽ അറിയപ്പെട്ട ഒരു കാര്യമാണ് ഫിർഔന്റെ ദിർഅ് എന്ന് പറഞ്ഞാൽ അവന്റെ പടയങ്കി. അങ്ങനെ തന്നെ ആ അവസ്ഥയിൽ തന്നെ, അല നജ്വ തിമിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ഒരു ഉയർന്ന പ്രദേശത്തേക്ക് ആ ജഡം, ആ ശരി, പിന്നെ കേടുപാടുകൾ പറ്റാതെ, എന്നാൽ റൂഹില്ലാതെ, അതിനെ പുറത്തേക്ക്, ഒരു ഭൂമിയുടെ ഒരു ഉയർന്ന ഭാഗത്തേക്ക് തള്ളണം എന്ന് അള്ളാഹു ബഹ്റിനോട്, സമുദ്രത്തോട് കൽപ്പിച്ചു. എന്തിനാണത്? നജുവത്ത് എന്ന് പറഞ്ഞാൽ വഹുവൽ മഖാനുൽ മുർത്തഫിയ, ഉയർന്ന സ്ഥലം. ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ട് തള്ളിയിടാൻ വേണ്ടി പറഞ്ഞ, ആളുകൾക്ക് കാണാൻ വേണ്ടി. ഒരേ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഫിർഔനെ തന്നെയാണെന്ന് അവർ ബോധ്യപ്പെടും. അതുകൊണ്ട് ജഡത്തിന് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാതെ ശരിയായ രൂപത്തിൽ, അതുപോലെ തന്നെ ഫിർഔൻ ധരിക്കാറില്ല, ആ ദിർഔടുകൂടി, ആ പടയങ്കിയോടുകൂടി തന്നെ അങ്ങനെ പുറത്തേക്ക് തള്ളാൻ ബഹ്റിനോട് അള്ളാഹു കൽപ്പിച്ചു. ലിയതഹഖഖു മിൻ മൗതിഹി വഹലാക്കിഹി, അവൻ ചത്തുപോയിട്ടുണ്ട്, അവൻ നശിച്ചുപോയിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ, അവർക്ക് കൃത്യമായി അത് മനസ്സിലാകാൻ വേണ്ടി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻതഹ കലാമു ഇബ്നു അബ്ബാസിൻ വഗൈരിഹി, അവരുടെ സംസാരം ഇതോടുകൂടി അവസാനം. ഇത്രയും ഭാഗമാണ് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരമായിട്ടുള്ളത്. വമഅന ഖൗലിഹി തആല, ഇനി ഈ ആയത്തിന്റെ ബാക്കി ഭാഗം കൂടി വിശദീകരിക്കാൻ. എന്താണ് ലിതകൂന ലിമൻ ഖൽഫക ആയതൻ, നിനക്ക് ശേഷമുള്ള, നിനക്ക് പിന്നിൽ വരുന്ന ആളുകൾക്ക് നീ ഒരു ആയത്ത്, ദൃഷ്ടാന്തം, അല്ലെങ്കിൽ ഒരു തെളിവാകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഐ ലിതകൂന ലിബനി ഇസ്രായീല ദലീലൻ അല മൗതിക വഹലാക്കിക, നീ ബനു ഇസ്രായീലുകാർക്ക് ഒരു തെളിവാകാൻ വേണ്ടി, നിന്റെ മരണത്തിന്, നിന്റെ നാശത്തിന് തെളിവാകാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുള്ളത്, അഥവാ കടലിൽ നിന്ന് ജഡം പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അന്നല്ലാഹു വൽ ഖാദിറു, മാത്രമല്ല അല്ലാഹു തആല അവനാണ് കഴിവുള്ളവൻ. അല്ലദീ നാസിയതു കുല്ലി ദാബത്തിൻ ബിയദിഹി, എല്ലാ ജീവികളുടെയും കുടുമ അവന്റെ കയ്യിലാണ്. അങ്ങനെയുള്ള അല്ലാഹു അതിന് കഴിവുള്ളവനാണ്. ലാ യഖ്ദിറു അഹദുൻ അല തഖല്ലുസി മിൻ ഉഖൂബതിഹി, ഒരാൾക്കും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, അത് സാധ്യമായ കാര്യമല്ല. വലൗ കാന ദാ സുൽത്തത്തിൻ വ മഖാനത്തിൻ ബൈനന്നാസ്, ആ വ്യക്തി ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനവും അധികാരവുമുള്ള ആളാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലാഹു ഈ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്തിട്ടുള്ളത്. എത്ര ധിക്കാരിയാണെങ്കിലും, എത്ര അധികാരമുള്ള ആളാണെങ്കിലും, എത്ര സ്ഥാനമുള്ള ആളാണെങ്കിലും, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതൊക്കെ തെളിയിക്കാനാണ് അല്ലാഹു ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ആയത്തിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ ആയത്തിന്റെ അർത്ഥം വിശദീകരണമൊക്കെ എങ്ങനെയാണ്. എന്നിട്ട് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ള പറയാണ്, വലാ യൽസമു മിൻ ഹാദാ അൻ തബ്ഖ ജുസ്സതു ഫിർഔന ഇല ഹാദ സമാൻ കമാ യദുന്നുൽ ജുഹാലു. ഈ പറഞ്ഞിട്ടുള്ള കാര്യം അനിവാര്യമാക്കുന്നില്ല, ഈ പറഞ്ഞതിൽ നിന്ന് ഒരിക്കലും നിർബന്ധമാകുന്നില്ല ഫിർഔനിന്റെ ജഡം ഈ കാലം വരെയും അവശേഷിക്കണം എന്നുള്ളത് ഒരിക്കലും ഈ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അനിവാര്യമാകുന്നില്ല. കമാ യദുന്നുൽ ജുഹാലു, ചില വിഡ്ഢികൾ ധരിച്ചു വച്ചതുപോലെ. അപ്പം എനിക്ക് ശേഷമുള്ള ആളുകൾക്കൊരു ദൃഷ്ടാന്തമാകും ആകാൻ വേണ്ടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ബനു ഇസ്രായേലുകാർക്ക് തന്നെ സംശയമുണ്ടായിരുന്നു, അള്ളാഹു അവിടെ അവർക്ക് അവന്റെ ജഡം അങ്ങനെ തന്നെ എടുത്ത് പുറത്ത് കാണിച്ചു കൊടുത്തു അവരുടെ സംശയം തീരാൻ വേണ്ടി. എന്നാൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇത് ഈ കാലം വരെയും ആ ജഡം ഇങ്ങനെ ആളുകൾക്ക് കാണുന്ന രൂപത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്നത്, ആ രൂപത്തിൽ ഫിർഔന്റെ ജുസ്സ എന്ന് പറഞ്ഞാൽ അവന്റെ ജഡം അവശേഷിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അതിന്റെ യാതൊരു ആവശ്യമില്ല. ചില ആളുകൾ ധരിച്ചു വച്ചതുപോലെ, അപ്പൊ ചില ആളുകൾ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഫിർഔന്റെ ജഡം ഇന്നും നിലനിൽക്കുന്നുണ്ട്, ആളുകൾക്കൊരു ആയത്ത് എന്ന നിലക്ക്. യഥാർത്ഥത്തിൽ അവിടെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ലിഅന്നൽ ഗറല മിൻ ഇൽഹാരി ബദനിഹി മിനൽ ബഹ്രി, കാരണം ഈ സമുദ്രത്തിൽ നിന്ന് അവന്റെ ശരീരം പുറത്തേക്കെടുക്കുക, അത് പുറത്തേക്ക് വെളിവാക്കുക എന്നതിന്റെ ലക്ഷ്യം, മഅരിഫത്തു ഹലാക്കിഹി വതഹഖ്ഖുഖു ദാലിക ലിമൻ ശക്ക ഫീഹി മിൻ ബനി ഇസ്രായീൽ, അവൻ ചത്തുപോയിട്ടുണ്ട്, അവൻ നശിച്ചുപോയിട്ടുണ്ട് എന്നറിയാനും, അതുപോലെ തന്നെ ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ നിന്ന് അവന്റെ മരണത്തിൽ, അവന്റെ നാശത്തിൽ സംശയമുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുക എന്നുള്ള കാര്യമാണ് അള്ളാഹു അവിടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ബനു ഇസ്രായേലുകാർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു ഫിറൌൻ ചത്തുപോയോ എന്നുള്ളത്. അപ്പൊ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവന്റെ ശരീരത്തെ പുറത്തേക്കെടുത്തത്. അപ്പൊ അതാണ് അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വഹാദൽ ഗറദു ഖദ് ഇൻതഹ, ഈ ലക്ഷ്യം അവിടെ അവസാനിച്ചു കഴിഞ്ഞു. കാരണം അവിടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, ബനു ഇസ്രായേലുകാർക്ക് ഒരു തെളിവെന്നോണം അവന്റെ ശരീരം പുറത്തേക്കെടുത്തു, ആ ലക്ഷ്യം അവിടെ കഴിഞ്ഞു. പിന്നീട് വരുന്ന ബനു ഇസ്രായേലുകാരല്ലാത്ത ആളുകൾക്കൊക്കെ കാണാൻ വേണ്ടി ആ ജുസ്സ, ആ ജഡം അങ്ങനെ അവശേഷിക്കുക എന്നുള്ളത് ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. വജിസ്മു ഫിർഔൻ, എന്നിട്ട് അദ്ദേഹം പറയുന്നു സ്വാലിഹുൽ ഫൗസാൻ, കഗൈരിഹി മിനൽ അജ്സാം, ഫിർഔന്റെ ശരീരം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ ശരീരം പോലെ തന്നെയാണ്. യഅതി അലൈഹിൽ ഫനാഉ, അതിന് നാശം സംഭവിക്കും, നാശം അതിനും ഉണ്ടാകും. മറ്റു ശരീരങ്ങൾ നശിച്ചു പോകുന്നത് പോലെ ഫിർഔന്റെ ശരീരത്തിന് നാശം ഉണ്ടാകും. വലാ യബ്ഖ മിൻഹു ഇല്ലാ മാ യബ്ഖ മിൻ ഗൈരിഹി, മറ്റുള്ളവർക്ക് എന്താണോ ബാക്കിയാകുന്നത് അത് തന്നെയാണ് ഫിർഔനും ബാക്കിയാകുക. അതേതാണ്? വഹുവ അജ്ബു ദനബ്, അത് അജ്ബു ദനബാണ്. അജ്ബു ദനബ് എന്ന് പറഞ്ഞാൽ വാൽക്കുറ്റി എന്ന് നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. അജ്ബു ദനബ്, അജ്ബു ദനബ് എന്ന് വായിക്കേണ്ടത് ഐനിന് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞതുപോലെ ബി ഫത്ഹിൽ ഐനി വ സുക്കൂനിൽ ജീം, ജീമിന് സുക്കൂനായി ഐനിന് ഫത്ഹായി, അജ്ബു ദനബ് വാൽക്കുറ്റി എന്നാണ് മലയാളത്തിലേക്ക് സാധാരണ പരിഭാഷപ്പെടുത്താറുള്ളത്. എന്താണ് ആ വാൽക്കുറ്റി എന്ന് പറഞ്ഞാൽ അൽ അദ്മുൽ ലതീഫുൽ ലദീ ഹുവ ഫീ അസ്ഫലി സുൽബി, അഥവാ ഒരു നേർത്ത ഒരു എല്ലാണ്, ഒരു അല്ലദീ ഹുവ ഫീ അസ്ഫലി സുൽബ്, മുതുകല്ലിന്റെ താഴെ, നട്ടലിന്റെ താഴെയുള്ള ഒരു ഒരു ചെറിയ നേർത്ത ഒരു എല്ലാണത്. ആ പറഞ്ഞിട്ടുള്ള അജ്ബുദ്ദനബ് എന്ന് പറയും, അത് മാത്രം ബാക്കിയാകും, അതെല്ലാവർക്കും ബാക്കിയാകും. അല്ലദീ മിൻഹു യുറക്കബു ഖൽഖുൽ ഇൻസാനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അജ്ബുദ്ദനബിൽ നിന്നാണ് വീണ്ടും മനുഷ്യൻ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് സഹീഹായ ഹദീസുകളിൽ വന്ന കാര്യമാണ്. കമാഫിൽ ഹദീസ്, ഹദീസിൽ വന്നതുപോലെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, വ ഇന്ന ഫിൽ ഇൻസാനി അദ്മൻ ലാ തഅ്കുലുഹുൽ അർദു അബദാ, തീർച്ചയായും മനുഷ്യനിൽ ഒരു എല്ലുണ്ട്, അദ്മ, അത് ഭൂമി ഒരിക്കലും തിന്നുകയില്ല. ആ എല്ലിനെ ഫീഹി യുറക്കബു യൗമൽ ഖിയാമതി, ഖിയാമത്ത് നാളിൽ ആ എല്ലിലാണ് മനുഷ്യൻ കൂട്ടിയുണ്ടാക്കപ്പെടുകയും രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുക. ആ എല്ലിൽ നിന്നാണ് അള്ളാഹു തആല അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സഹാബത്ത് ചോദിച്ചു, ഏതാണ് ആ എല്ല്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അജ്ബുദ്ദനബ്, ഈ വാൽക്കുറ്റിയാണ്, അഥവാ മുതുകല്ലിന്റെ താഴ്ഭാഗത്തുള്ള വളരെ ചെറിയ ആ എല്ല് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരിയും ഇമാം നസായിയും അബൂ ദാവൂദ് ഇബ്നു മാജാ അഹ്മദൊക്കെ റഹിമഹുമുല്ലാ അവർ ഉദ്ധരിച്ച ഹദീസിൽ നമ്മൾക്ക് അത് കാണാൻ സാധിക്കും. അത് തന്നെ ഫിർഔനും ബാക്കിയാകുള്ളൂ, മറ്റു മനുഷ്യന്മാർക്കൊക്കെ ബാക്കിയാകുന്നത് പോലെ. ഫലൈസ ലിജിസ്മി ഫിർഔന, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് പുറത്തുനിന്ന് പറഞ്ഞതാണ്, ഷെയ്ഖ് ഫൗസാൻ ഹദീസിലുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. فليس لجسم فرعون ميزة على غيره من الأجسام والله أعلم. ഫിർഔന്റെ ശരീരത്തിന് ഒരു പ്രത്യേകതയുമില്ല, മറ്റു ശരീരങ്ങളിൽ നിന്ന് ഫിർഔന്റെ ശരീരത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ശരിയായ കാര്യം. ഫിർഔനിന്റെ ഈ നേരത്തെ സൂറത്തു യൂനസിൽ പറഞ്ഞ 92-ാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയം ബനു ഇസ്രായേലുകാർക്ക് തെളിയിച്ചു കൊടുക്കേണ്ട, അവർക്കൊരു ആയത്തായി നിലനിൽക്കേണ്ട കാര്യമായിരുന്നു. അത് അള്ളാഹു ആ ഫിർഔനിന്റെ ജഡം പുറത്തേക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു, അവർക്കത് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹു ചെയ്ത കാര്യമാണ്. പിന്നീടുള്ള ആളുകൾക്കൊക്കെ കാണാൻ വേണ്ടി അള്ളാഹു ഒരു സൗകര്യം ചെയ്തു കൊടുക്കും എന്നുള്ളത് ആയത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടാൻ പറ്റിയ കാര്യമേ അല്ല. അത് ജാഹിലുകളായിട്ടുള്ള ആളുകൾ ധരിച്ചു വെച്ചതാണ് എന്നാണ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിർഔനിന്റെ ജഡം ഇന്നുമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കാര്യമേ അല്ല. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ ഫിർഔനിന്റെ ജഡം ആളുകൾക്കൊരു ആയത്തായി അള്ളാഹു നിലനിർത്തും എന്നുള്ളത് അള്ളാഹു പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വാഗ്ദാനം അള്ളാഹു നടത്തിയിട്ടുമില്ല. അത് ആയത്തിനെ തെറ്റായി ആളുകൾ മനസ്സിലാക്കിയതാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷയം നേരത്തെ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞിട്ടുള്ള വാചകത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ മനസ്സിൽ, ആരുടെയെങ്കിലും മനസ്സിൽ, പല ആളുകളും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നാൽ മനസ്സിലാക്കാത്ത ആളുകളും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറഞ്ഞത്. നമ്മൾ ഈ ധാരണ തിരുത്തണം. ഫിർഔന്റെ കാര്യം അവിടെ അവസാനിച്ചു. അത് കൃത്യമായി തന്നെ അള്ളാഹു തആല വ്യക്തമാക്കിയതാണ്, മുഫസ്സിറുകൾ വിശദീകരിച്ചതാണ്. ഖിയാമത്ത് നാൾ വരെ ഫിർഔനിന്റെ ജഡം നിലനിൽക്കുമെന്ന് പറയുന്നത്, അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർആനിന്റെ പേരിൽ ഇല്ലാത്തത് പറയാലാകും. അത് ഗുരുതരമായ വിഷയമാണ് എന്നുകൂടി മനസ്സിലാക്കണം. അള്ളാഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ കലാം, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ, സലഫുകൾ മനസ്സിലാക്കിയതുപോലെ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതുപോലെ കൃത്യമായി അത് അതിന്റെ തഫ്സീറോടുകൂടി മനസ്സിലാക്കാൻ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.